نوحا إلى قومه
فقال يا قوم اعبدوا الله ما لكم من إله غيره إني أخاف عليكم عذاب يوم عظيم صدق الله العلي العظيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد لقد أرسلنا തീർച്ചയായും നാം അയച്ചു നൂഹൻ നൂഹ് നബി അലൈഹിസ്സലാമിന് നാം അയച്ചു ഇലാ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ഈ മേഘങ്ങളെ കാറ്റ് വഹിച്ചു കൊണ്ടുപോയി നിർജീവമായ ഭൂമിയിൽ വർഷിപ്പിച്ചു അതുകൊണ്ട് തന്നെ നല്ല പഴങ്ങളും നല്ല ഭൂമിയിൽ നല്ല പഴങ്ങളുണ്ടായി ചീത്ത ഭൂമിയിൽ മോശമായ ഫലങ്ങളും ഉണ്ടായി എന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ആ കാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്ദേശം എത്തിക്കുന്നവരെ. അപ്പം അങ്ങനെ വരുമ്പോൾ സന്ദേശം എത്തിക്കുന്നവർ അതിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്നത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ ഒരു ചരിത്രമാണ് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ പ്രബോധനങ്ങൾ ആ സമൂഹത്തിലുണ്ടാക്കിയ പ്രതിഫലനങ്ങളും ആണ് ഇനി അങ്ങോട്ട് വിശദീകരിച്ച് പോകുന്നത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ അദ്ദേഹത്തോടു കൂടി തന്നെയാണ് ഭൂമിയിൽ തൗഹീദ് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കൾ സന്താന പരമ്പരയിൽ കുറേ പോയപ്പം അറിയപ്പെട്ട പ്രവാചകന്മാരിൽ എനിക്ക് തോന്നുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന് മുമ്പായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും ഷീത്ത് നബി അലൈഹിസ്സലാമിനെയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഷെയ്ഖുൽ അംബിയാഅ് അംബിയാക്കന്മാരുടെ ഷെയ്ഖ് എന്നറിയപ്പെട്ടിരുന്നത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹമാണ് ഒരു പ്രത്യേക ഒരു ഇതിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ടെങ്കിലും ഈ സ്ഥലത്ത് ചെറിയ തോതിൽ ഒരു വിവരണം നൽകുന്നുണ്ട്. സൂറത്ത് ഹൂദ്, അതോടൊപ്പം സൂറത്തു ലങ്കബൂത്ത്, പിന്നെ സൂറത്ത് നൂഹിൽ വളരെ കുറേ കൂടി വിശദമായിട്ട് കാര്യങ്ങൾ, പക്ഷെ അവിടെ പറഞ്ഞ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്നതല്ല അവിടെ പറയുന്നത്, ഓരോ സന്ദർഭത്തിന് അനുസരിച്ചിട്ട് ആണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ സാം, ഹാം, യാഫിൽ, ഇങ്ങനെ മൂന്ന് ഇവരെ പറ്റിയാണ്. ഹാമിൻ്റെ മക്കളാണ് ഹെമിറ്റിക് വംശജർ വരുന്നത്. സാമിൻ്റെ മക്കളാണ് സെമിറ്റിക് ഇതായിട്ട് വരുന്നത്. യാഫിദിൻ്റെ മക്കളാണ് ഇന്ത്യയിലെ ദ്രാവിഡരടക്കം അവരാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിച്ച സത്യങ്ങളല്ല, മറിച്ച് നിഗമനങ്ങളാണ്. അപ്പോൾ അത് കാരണം പറയുന്നത് ഈ യാഫിദ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അപ്പം സംസ്കൃതത്തിൽ ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടി തിരു എന്ന് ചേർക്കും. തിരു യാഫിദ് പിന്നീടത് ദ്രാവിഡരായി വന്നു. ഇന്ത്യയിലെ ആദി സമൂഹം എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നത് ദ്രാവിഡരാണ്. പിന്നീട് ആര്യന്മാർ അവിടെ വന്നിട്ട് പിന്നെ അധിനിവേശം നടത്തിയതാണ്. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ലോകത്തിലുള്ള മിക്ക സംസ്കാരങ്ങളിലും ഈ ചരിത്രത്തെ പറ്റി പറയുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സ്ഥലം തന്നെ ഇറാഖിലെ മൗസിലാണ്. അതായത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരം, സിന്ധു നദി നടിയ സംസ്കാരത്തിൽപ്പെട്ടതാണ് ഈ ദ്രാവിഡരും മറ്റുള്ളത്. നൈൽ നദിയുടെ സംസ്കാരം വേറെ, ചൈനയിലെ മറ്റേ യാങ്തിസ് മറ്റേ ഇങ്ങനെയുള്ള ബഞ്ഞ നദി അതിൻ്റെ സംസ്കാരം വേറെ. അപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ ഹിന്ദുക്കളുടെ ഐതിഹ്യങ്ങൾ ഇതിലൊക്കെ വരുന്ന ഒരു മനുവുണ്ട്. ആ മനു, അതോടൊപ്പം തന്നെ ഈ മനുവുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രളയവും, ഈ മനു ഒരു ചെറിയ തോണിയിൽ ആളുകളെയൊക്കെ കയറ്റി രക്ഷപ്പെടുത്തിയ കാര്യങ്ങളും ഒക്കെ ഇന്ത്യൻ ഇതിൽ ആ പ്രാചീന ചരിത്രത്തിൽ ഈ മനുവിനെ പറ്റിയിട്ട് ധാരാളം പറയുന്നുണ്ട്. അപ്പോൾ ഈ മഹാനൂഹ് ആണ് പിന്നീട് മനു ആയതെന്ന് ഒരു നിഗമനം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മാത്രമല്ല, എല്ലാ സംസ്കാരങ്ങളിലും ഇങ്ങനെ ഒരു പ്രളയം ഭൂലോകത്ത് വന്നതും ഒരു മനു നൂഹ് അതിൽ രക്ഷപ്പെടുത്തിയതും പലതിലുണ്ട്. പിന്നെ ഈ തുർക്കിയുടെയും ഇറാഖിൻ്റെയും അതിർത്തിയിലുള്ള അറാറത്ത് എന്ന് പറയുന്ന ആ പർവ്വതത്തിൻ്റെ ഭാഗത്തിലൊക്കെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചില അന്നത്തെ ആ ഇതിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട് അള്ളാഹു അഅലം. അത് വേറെയുണ്ട്, കാരണം അതും അവസാനമാണല്ലോ വരുന്നത്. അപ്പം അതിൻ്റെ മക്കൾ പറയും, ചിലപ്പോൾ ഉണ്ടാവാം. അതിനെപ്പറ്റി പിന്നെ പരാമർശങ്ങളൊന്നും പറയുന്നില്ല. ഏത് മാനം ലക്കത് അർസൽന, തീർച്ചയായും നാം അയച്ചു നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്, ഇലാ കൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്. അദ്ദേഹം ജനങ്ങളെ വിളിക്കുന്നത് തന്നെ യാ കൗമി എന്നാണ്, എൻ്റെ ജനങ്ങളെ എന്നാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എൻ്റെ ജനങ്ങളെ, ഉഅബ്ദുല്ലാഹ, ഉഅബ്ദുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. മാ ലക്കും, നിങ്ങൾക്ക് ഇല്ല ആണെന്നുള്ളത്. അതിൻ്റെ ബാക്കിൽ വരുന്നത് നോക്കുമ്പോൾ അവിടെ ഇല്ല. മാലക്ക എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ നിനക്ക് എന്താണ്? മാലക്ക മൂരിഖൻ. മാ ലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ഇലാഹും ഇല്ല, ഗൈറു ഹു, അവനല്ലാത്ത വേറൊരു ഇലാഹും ഇല്ല. ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. ഇനി തീർച്ചയായും ഞാൻ, അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, ഖാഫ, അവൻ ഭയപ്പെട്ടു, യഖാഫു, അവൻ ഭയപ്പെടും അല്ലെങ്കിൽ ഭയപ്പെടുന്നു, അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, അദാബ യൗമിൻ, ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു, അദീം, വമ്പിച്ച ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു വമ്പിച്ച ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ജനങ്ങളെ ഓരോരുത്തരായി ഇങ്ങനെ ക്ഷണിക്കുന്നു. സൂറത്ത് നൂഹിൽ പറയുന്ന പോലെ എന്താണ്, ഇന്ന അർസൽന നൂഹൻ ഇലാ ഖൗമിഹി യാ ഖൗമി ഇന്നി ലക്കും മിൻഹു. സൂറത്ത് നൂഹിൽ നൂഹ് നബി അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയച്ചു. അൻ അൻദിർ ഖൗമക, നിന്റെ ജനങ്ങളെ നീ താക്കീത് നൽകണമെന്ന്. മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനയേറിയ ഒരു ശിക്ഷ അവർക്ക് വരുന്നതിന് മുമ്പ്. കാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നിലക്കും നസീറുൻ മുബീൻ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരനാണ്. അനിയബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണമെന്നും ആരാധിക്കണമെന്നും, വത്തഖൂഹു, അവനെ സൂക്ഷിക്കണമെന്നും, വഅതീഉനി, എന്നെ അനുസരിക്കണമെന്നും. അങ്ങനെ വരുമ്പോൾ എന്താവും? യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. യുവാഹിറുക്കും ഇലാ അജലിം മുസമ്മ, നിങ്ങളെ ഒരു നിശ്ചിത അവധി വരെ പിന്തിച്ച് ഇടും. ഇന്ന അജറല്ലാഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ അത് അവധി ഇതാ ജാ, അത് വന്നു കഴിഞ്ഞാൽ ലാ യുഅഖ്ഖറു, പിന്തിക്കപ്പെടുകയില്ല. ലൗ കുന്തും താലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഈ ആദ്യം പറഞ്ഞു നിങ്ങളിങ്ങനെയാണെങ്കിൽ നിങ്ങളെ പിന്തിച്ചിടും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വരിക, നിങ്ങൾക്ക് ആയുസ് നീട്ടിക്കിട്ടും എന്നല്ലേ വരണ്ടത്. പക്ഷെ അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും. പക്ഷെ ആ അജലും പിന്നെ നിങ്ങളെ പിന്തിക്കും എന്ന് പറഞ്ഞത് ആ സൂറത്ത് താഹയിൽ ഒരു ആയത്തുണ്ടല്ലോ, അള്ളാഹുവിനെ മറന്നവന് ഒരു മഹീഷൻ ലങ്ക. അതേസമയം നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരികയും ചെയ്യും. അതേസമയം തന്നെ ഒരു ഇത്മീനാനോടുകൂടിയുള്ള ഒരു അലാബിദിക്കില്ലാഹി തത്വമൈനുൽ ഖുലൂബ്, ഹൃദയങ്ങൾ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കുക. അപ്പം നമുക്ക് ധാരാളം നല്ല നിലയിൽ ജീവിച്ചത് പോലെ തോന്നും എന്നുള്ള വിശദീകരണമാണ് അതിന് നൽകുന്നത്. അതെ, ആയുസ്സിൽ ബർക്കത്തുണ്ട്. പിന്നെ അതായത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിയമത്തും ബർക്കത്തും ഉണ്ട്. നിയമത്തും ബർക്കത്തും, നിയമത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം വഴിക്ക് സമ്പാദ്യങ്ങൾ വന്ന് ചേരുന്നുണ്ട്. പക്ഷേ നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തേച്ചപ്പാടില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കുമ്പോൾ ഒരു കുറവ് അനുഭവപ്പെടുക. അതേസമയം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ, പക്ഷെ അവർ ഉള്ളതുകൊണ്ട് ഓണം പോലെ സമൃദ്ധമായിട്ട് കഴിയും. അപ്പം ആദ്യമുള്ള വരുമാനം എന്ന് പറയുന്നത് ഒരു നിയമത്താണ്. അതേസമയം അതുകൊണ്ടുള്ള ഒരു സമൃദ്ധി, അത് എന്താണ്, ഒരു ബർക്കത്ത്, അതാണ് അത് തമ്മിലുള്ള ബർക്കത്ത്. അപ്പം ഈ നിയമത്തും ബർക്കത്തും എന്ന് പറയുന്ന അതാണ്. കാല അദ്ദേഹം പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബെ, ഇനി ദഹൗത്തു ഖൗമി ലൈലൻ വനഹാറ, ഞാൻ തീർച്ചയായും തമ്പുരാനെ എൻ്റെ ജനതയെ ഞാൻ വിളിച്ചു, ലൈലൻ വനഹാറ, രാവും പകലും, ഫലം യസീദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ വിളിക്കുന്നിടത്തോളം ഓടിപ്പോവുകയാണ് അവർ. ഇന്ന് അഞ്ചാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ നാലാളേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്സിനുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് തുടങ്ങുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, പിന്നെ അവസാനം നോക്കുമ്പോൾ ഉസ്താദ് മാത്രമേ ഉണ്ടാവുള്ളൂ. വിളിക്കും തോറും ഓടിപ്പോകുന്ന ഒരു ജനത, എൻ്റെ വിളി അവരിൽ ഓട്ടം, ഫിറാറ് എന്ന് പറഞ്ഞാൽ ഓട്ടമല്ലാതെ അധികരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നിൽ ഞാൻ അവരെ വിളിക്കുമ്പം നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അതിനുള്ള സാധ്യതകൾ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കുമ്പം, ജാലു അസാബിയും ഫിയാദാനിയും, അവരവരുടെ കൈ വിരലുകൾ അവരുടെ ചെവികളിൽ ഇട്ടു, വസ്തവശവും, അവർ അവരുടെ വസ്ത്രം കൊണ്ട് അവരുടെ തല മൂടി, മുഖം മൂടി, വസറുസ്തിക്ബറ, അവർ കിബിർ നടിച്ചുകൊണ്ട് അതിൽ തന്നെ നിലനിന്നു, ആ അവസ്ഥയിൽ തന്നെ നിന്നു. നമ്മളെ സബിലീകാരെ കാണുമ്പോൾ ആൾക്കാർ ഓടിമറയുന്നില്ല. അതുപോലെ സുമ്മഹിനി ദഹൗത്തുഹും ജിഹാറ, ഞാൻ അവരെ പരസ്യമായി വിളിച്ചു, സുമ്മഹിനി അലൻതുലഹും വസറത്തുലഹും ഇസ്റാറ, ഞാൻ രഹസ്യമായിട്ട് വിളിച്ചു, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അള്ളാഹു അങ്ങേയറ്റം പാപമോചനം നൽകുന്നവനാണ്. അപ്പൊ പിന്നീട് പാപമോചനത്തിന്റെ കുറെ ഗുണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ തോന്നുക, ഒരു പ്രവാചകൻ വരിക, ഒരു ജനങ്ങളോട് ദാവത്ത് നടത്തുക, ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം ആ ജനങ്ങളുടെ മേലെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരിക, എന്നിട്ട് ആ ജനങ്ങൾ നശിപ്പിക്കുക എന്ന് തോന്നും. വാസ്തവത്തിൽ അതല്ല. ഇപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അൽഫസന ഇല്ലാ ഹംസീന ആമൻ, ആയിരത്തിന് 50 കുറവ്, അതൊരു പ്രയോഗമാണ് മലയാളത്തിലും, മലയാളത്തിലല്ല എല്ലാ മിക്ക ഭാഷയിലും. ഇപ്പോൾ ഉദാഹരണത്തിന് അറബിയിൽ ഇപ്പം 8:50 എന്ന് പറയുമ്പോൾ സാതിസ ഇല്ല അസറ 9:10 ബാക്കു 800 ഉപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും കറിയോ? മലയാളം തന്നെയാണ്. 800 ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപ്പ് കുറവ്, 30:1 കുറവ്. അതെ. പിന്നെ ശക്ക്, ഈ ശക്കിന്റെ ദിവസം നോമ്പ് നോക്കാൻ പാടില്ലല്ലോ. അതായത് സംശയത്തിന്റെ ആ ദിവസം, അതിനാണ് പറയുക ഈ മാസം കണ്ടോ ഇല്ലേ എന്നുള്ള സംശയത്തിന്റെ പിറ്റേ ദിവസം ഉണ്ടല്ലോ 30, ആ 1:29 കുറവ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം 100 അറിയാം. അപ്പൊ ചിലപ്പോ ഒക്കെ ചോദിക്കും 99 എത്തിയിട്ട് എങ്ങനെ 100 എഴുതാന്ന് ചോദിക്കും. കാരണം മറ്റേതൊക്കെ 81, 82, 91 എന്ന് പറഞ്ഞല്ലോ. 99 എത്തിയാ പിന്നെ എങ്ങനെയാണെന്ന്. അപ്പൊ ചിലർ 100 എഴുതിയിട്ട് 1 എഴുതും, പിന്നെ മറ്റേതൊക്കെ 9 കഴിഞ്ഞിട്ട് 1 91 ഇത് 100 എത്തിയപ്പോ പിന്നെ അതിന്റെ കൂടെ 1 1. അപ്പൊ എപ്പോഴും ഉള്ള ഒരു പ്രയോഗമാണ് എന്ത്? 1050 കുറവ്. ശരിക്ക് പറഞ്ഞാല് ഇദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെ വേറൊരു ഭാഗത്ത് ഉണ്ടായിരുന്നു. അതായത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും അവരും സമകാലീനരാണല്ലോ. ആ സമയത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. 950 കൊല്ലം ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷണിച്ചും അവരോട് ഇത്രയും, അതാണ് ഷെയ്ഖുൽ അംബിയാ എന്ന് പറയും. നൂഹ് നബി അലൈഹിസ്സലാം ഷെയ്ഖുൽ അംബിയാ, നൂഹ് നബി അലൈഹിസ്സലാം. ഖതീബുൽ അംബിയാ ആണ് ആരാണ്? ഖതീബുൽ അംബിയാ ഷുഐബ് നബി അലൈഹിസ്സലാമാണ്. ആ ജനങ്ങളോട് അത്രയധികം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഖാലൽ മലഉ മിൻ ഖൗമിഹി, മലഉ എന്ന് പറഞ്ഞാൽ ഉന്നതന്മാര്, പ്രമാണിമാര്. പ്രമാണിമാര് പറഞ്ഞു, മിൻ ഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട പ്രമാണിമാര് പറഞ്ഞു, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ല നറാക്ക ഞങ്ങൾ നിന്നെ കാണുക തന്നെ ചെയ്യുന്നു, ഫി ളലാലിൻ മുബീൻ വ്യക്തമായ ഒരു വഴികേടിൽ. കാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, അത് എൻ്റെ ആ ഇതായിട്ട് തന്നെയാണ് അദ്ദേഹം ആ ജനങ്ങളെ സംബോധന ചെയ്യുന്നത്. ലൈസ എന്ന് പറഞ്ഞാൽ അല്ല അല്ലെങ്കിൽ ഇല്ല. ലൈസ ബി എന്നെ കൊണ്ടില്ല എന്ന് പറയുമ്പം എനിക്കില്ല, ളലാലത്തുൻ ഒരു വഴിപിഴവും എനിക്ക് വഴികേടും എനിക്കില്ല. വലാക്കിന്നി എങ്കിലും തീർച്ചയായും ഞാൻ, വലാക്കിന്നി എന്ന് പറയുമ്പോൾ എങ്കിലും തീർച്ചയായും ഞാൻ, റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, റസൂല് ഒരു പ്രവാചകനാണ്, മിർ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രവാചകനാണ്. ഉബല്ലിഗുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നു. ബലഗ എന്ന് പറഞ്ഞാൽ എത്തി, അവൻ എത്തി. ബലഗ ഫലമ്മാ ബലഗ അശുദ്ധഹു, അവൻ്റെ അപക്വത എത്തിയപ്പോൾ. അതേസമയം ബല്ലഗ എത്തിക്കുക, ബല്ലഗ യുബല്ലിഗു തബ്ലീഗുൻ ഫഹുവ മുബല്ലിഗുൻ. ബല്ലഗ എന്ന് പറയുമ്പോൾ അവിടെ സന്ദേശം എത്തിച്ചു, യുബല്ലിഗു അവൻ എത്തിക്കും. ബല്ലഗ യുബല്ലിഗു തബ്ലീഗ് എത്തിക്കൽ, ഇവിടെയാണ് നമ്മുടെ തബ്ലീഗ് ജമാഅത്ത് വരുന്നത്. ഇതാണ് സന്ദേശം എത്തിക്കുക. മുബല്ലിഗോ, എത്തിക്കുന്നവൻ, സന്ദേശം എത്തിക്കുന്നവൻ. ഇതാരാണ് ഈ മുബല്ലിഗ്? അതെ, നിസ്കരിക്കുമ്പോ, മസ്ജിദുൽ ഹറാമിലൊക്കെ നിസ്കരിക്കുമ്പോ ഇമാമ് സബ്ഹാനല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ വേറൊരാൾ വിളിച്ചിട്ട് റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുന്നില്ലേ, ആ ആളെയാണ് എന്ത് പറയുന്നത്? മുബല്ല്. ഇന്നിപ്പോ ഇമാമ് പറയുമ്പോൾ തന്നെ ഇത്രയും നല്ല ഇതുള്ള ഇതിലെല്ലാവരും കേൾക്കും, പക്ഷെ പഴയ കാലത്ത് അത് കേൾക്കൂല. അപ്പൊ മറ്റുള്ളവർക്ക് ഇത് എത്തിക്കുന്ന ഒരാളാണ് മുബല്ലിഗ് എന്ന് പറയുന്നു. അപ്പൊ ബലഗ എത്തി, ബല്ലഗ എന്ന് പറഞ്ഞാൽ എത്തിച്ചു, പ്രത്യേകിച്ച് സന്ദേശം എത്തിക്കുന്നു, അത് തബ്ലീഗ്. ഉബല്ലിഗുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നു, റിസാലാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ. റിസാലത്ത് സന്ദേശം, റിസാലാത്ത് സന്ദേശങ്ങൾ, മെസ്സേജ്. ഇതിലാണ് ഈ മുർസല്, റസൂല് ഇതൊക്കെ വരുന്നത് ഈ വാക്കിൽ നിന്നാണ്. റിസാലാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നു. വ അൻസഹു ലക്കും, നസഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുണകാംക്ഷ, നസീഹ, ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുക. ഇവിടെ നസീഹത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശം, മറ്റൊന്ന് ഗുണകാംക്ഷ. ഉദാഹരണത്തിന് ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ എത്ര? ആറ്. ഏതല്ലോ? സലാം ചൊല്ലുക. സലാം ചൊല്ലിയാൽ മടക്കുക, രോഗിയായി സന്ദർശിക്കുക, മരിച്ചാൽ ജനാസയിൽ പങ്കുചേരുക, തുമ്മിയാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാ എന്ന് പറയാം, ക്ഷണം സ്വീകരിക്കുക, ക്ഷണിച്ചാൽ ക്ഷണം ഉത്തരം നല്ലേ, സ്വീകരിക്കുക എന്നുള്ളതാണ്, ക്ഷണം സ്വീകരിക്കുക. അല്ല, ക്ഷണിച്ചാൽ അത് ഏത് കാര്യവും അങ്ങനെയാണല്ലോ. ഏത് കാര്യം നമുക്ക് ഹറാമല്ലാത്ത കാര്യങ്ങളിലല്ലേ നമ്മളത് ചെയ്യേണ്ടതുള്ളൂ? ഇപ്പൊ ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ, ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ വളരെ ക്ലിയർ ആണ്, അള്ളാഹുവും റസൂലും എതിരാകാത്ത കാലത്തോളം ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതല്ലേ, അങ്ങനല്ലേ? ഭർത്താവിന് ഉത്തരം നൽകുക എന്നല്ലോ. അതെ, പക്ഷെ അത് ഇവിടെ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറ്റേ ബാങ്കിന്റെ ഇത് പറഞ്ഞല്ലോ, ഇത് ഉമ്മു മഖ്തൂം, അബ്ദുല്ലാഹി ബിൻ ഉമ്മു മഖ്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കണ്ണു കാണാത്തൊരു മനുഷ്യനാണ്, മദീനയിലാണെങ്കിൽ ദുഷ്ടമൃഗങ്ങളുണ്ട്, എന്നെ കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരാളും ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പള്ളിയിൽ വരണമെന്ന് ചോദിച്ചു, ബാങ്ക് കേട്ടുന്നു. അപ്പം ആദ്യം പറഞ്ഞു വേണ്ട, നീ വരണ്ട എന്ന് പറഞ്ഞു. തിരിച്ച് അദ്ദേഹം പോകുമ്പം വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, നീ ബാങ്ക് കൊടുക്കുന്ന കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതേന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അജീബ്, നീ ഉത്തരം നൽകുക. അവിടെ ഉദ്ദേശിക്കുന്ന ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ പിന്നെ അയ്യാല സ്വലാ അയ്യാല ഫലാ എന്ന് പറയുമ്പം പിന്നെ ലാഹുല ഉലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയലല്ല അതിൻ്റെ ഉത്തരം, വരുത്ത്, പള്ളിയിൽ വരുത്തുന്നുള്ളതാണ്. അപ്പം അറബിയിൽ അത് കാണും അജീബ്, പക്ഷെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ ആ ഞാൻ കേട്ടു, ക്ഷണം ഞാൻ കേട്ടു എന്ന് പറയലല്ലേ, അല്ലെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ വരൂല എന്ന് പറയല് അങ്ങനെ. ആറാമത്തെ, അതെ, നസീഹത്ത് ചോദിച്ചാൽ ഉപദേശം, അതെ ഉപദേശം ചോദിച്ച അവിടെ പിന്നെ ഈ നസഹ എന്നുള്ള വാക്കാണ്, നസീഹത്ത് ചോദിച്ചാൽ അത് നൽകുക. അതിപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ദുനിയാവിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു ജോലിയുണ്ട്, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തമായ നല്ലൊരു ഉദാഹരണം കൊടുക്കും. പക്ഷെ ചില ഹദീസുകളിൽ ഈ അഞ്ചു എന്നുള്ള ഇതിൽ ഏതോ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഈ നസീഹത്തിന് ഗുണകാംക്ഷ എന്ന അർത്ഥത്തിൽ തന്നെ മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ലിമൻ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ ആരോട് ഗുണകാംക്ഷ? ലില്ലാഹി ഒലി കിതാബിഹി ഒലി റസൂലിഹി ഒലി അയിമ്മത്തിൽ മുസ്ലിമീൻ വഅമ്മത്തി. അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ, ഗ്രന്ഥത്തോടുള്ള, ഖുർആനോടുള്ള ഗുണകാംക്ഷ, നബിയോടുള്ള ഗുണകാംക്ഷ, മുസ്ലിം നേതാക്കന്മാരോടുള്ള ഗുണകാംക്ഷ, മുസ്ലിം സാമാന്യ ജനങ്ങളോടുള്ള ഗുണകാംക്ഷ. അപ്പോൾ അവിടെ അന്നസീഹത്ത് എന്നാണ്. എന്നാൽ മൊത്തത്തിൽ നസീഹത്തിന് മറ്റേ ഉപദേശം എന്നുള്ള അർത്ഥമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അൻസഹു ലക്കും നസഹ യൻസഹു അൻസഹു, ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ഗുണകാംക്ഷിയാണ്. അതായത് ഈ ഉപദേശം സാധാരണ നൽകുന്നത് ആ മനുഷ്യനോടുള്ള ഒരു ഗുണകാംക്ഷയുടെ തേട്ടമാണല്ലോ, തനി നന്മ കൽപ്പിക്കുക, നന്മ ഉപദേശിക്കുക എന്നുള്ളത്. വഅഅലമു, ഞാൻ അറിയുകയും ചെയ്യുന്നു, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒന്ന് ഞാൻ അല്ലാഹുവിൽ നിന്ന് അറിയുന്നു. അവ അജിബുത്തു, അജിബ, അജിബ എന്ന് പറഞ്ഞാൽ എന്താ? ആശ്ചര്യപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. അജായിബുൽ ആലം, സപ്താത്ഭുതങ്ങളെ, വേൾഡ് എന്താണ് അവിടെ, പ്രപഞ്ചം എന്നല്ല, ലോക അത്ഭുതം, സപ്ത അത്ഭുതം, കാരണം അത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട്. കാരണം പ്രപഞ്ചം എന്ന് പറയുമ്പം യൂണിവേഴ്സ് അല്ലേ? അതെ, അജായിബുൽ, അതങ്ങനെയല്ല. ഈ നമ്മളിപ്പോൾ ആലം എന്നുള്ളതിന് ഇൻ്റർനാഷണൽ എന്നുള്ള അല്ലാലമി എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ആലം, വേൾഡ്ലി, പിന്നെ ആലമിയായ കാര്യങ്ങൾ എന്ന് പറയും വേൾഡ്ലി എന്നുള്ളത്. അതേസമയം മറ്റേതുണ്ട്, ഏത് ആലം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ്, അതിൻ്റെ ആലമിൻ്റെ പിന്നെ ഡെഫിനേഷൻ എന്താണ്? മാ സിവൽ ബാരി, മാ സിവൽ ബാരി, എന്താ അതിൻ്റെ അർത്ഥം? സിവ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴികെയുള്ളത്, അള്ളാഹു അല്ലാത്ത അല്ല. അള്ളാ സിവ കുല്ലു ഫന, അള്ളാ സിവ കുല്ലു ഫന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു അല്ലാത്ത എല്ലാം നശിക്കും എന്നുള്ള. ബഖാഇന്റെ ഓപ്പോസിറ്റാണ് എന്ത്? ഫനാ. അള്ളാഹുവിന്റെ വാജിബായ ഒരു സിഫത്താണ് എന്ത്? ബഖാ, എന്നെന്നും ശേഷിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫനാ, നശിപ്പിക്കുക. കുലുമൻ അലൈഹ ഫാൻ വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാം നശിക്കും, അതിൽ ബാക്കി ഉള്ളത് അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ സാന്നിധ്യം മാത്രം എന്നുള്ളത്. അവ അജിബുത്തും, നിങ്ങൾ ആശ്ചര്യപ്പെടുകയും ചെയ്യുകയാണോ? അൻജാഅക്കും, നിങ്ങൾക്ക് വന്നു എന്നതിനാൽ, എന്തു വന്നു? ദിക്റുൻ, ഒരു ഉത്ബോധനം. എവിടുന്ന് വന്നു? മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്. ആർക്ക് വന്നു? അലാ റജുലിൻ, ഒരു പുരുഷന്റെ മേൽ. അലാ റജുലിൻ മിങ്കും, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷൻ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ നിങ്ങൾ വന്നിരിക്കുന്നു. എന്തിനു വന്നു? ലിയുന്ദിറക്കും, നിങ്ങളെ താക്കീത് നൽകാൻ വേണ്ടി. എന്താണ് ഈ താക്കീത്? വലിത്തക്കൂ, നിങ്ങൾ തക്കുമയുള്ളവർ, സൂക്ഷ്മതയുള്ളവർ ആകാൻ വേണ്ടി. വല അല്ലക്കും, അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്താവും? വല അല്ലക്കും, നിങ്ങൾ ആയേക്കാം തുർഹമൂൻ, കരുണ ചെയ്യപ്പെട്ടവർ എന്നാണ്. റഹിമ യർഹമു, റുഹിമ യുർഹമു. റഹിമ അവൻ കരുണ ചെയ്തു, ഇർഹം മംഫിസ് അർ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പം റഹിമ അവൻ കരുണ ചെയ്തു, ഇർഹമു അവൻ കരുണ ചെയ്യും, റുഹിമ അവൻ കരുണ ചെയ്യപ്പെട്ടു, യുർഹമു കരുണ ചെയ്യപ്പെടും, തുർഹമു നീ കരുണ ചെയ്യപ്പെടും, തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെടും, ലഹല്ലക്കും നിങ്ങൾ ആയേക്കാം. ഫകദബൂഹു, ഫകദബൂഹു, അതെ എന്താന്നറിയില്ല. പിന്നെ മുസ്ലിങ്ങൾ മരിച്ചാൽ മർഹൂം എന്ന് പറഞ്ഞു, ഞാനത് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഹിന്ദുക്കൾ മരിച്ച ആ ജഹാസേ അങ്ങനെ പറയണമെന്ന്, ആ ജഹാസേ. ഇനി ഞാൻ, എനിക്ക് എൻ്റെ ഓർമ്മ തെറ്റിയെന്ന്, ഞാൻ കുറച്ച് നാൾ ഉറുദു പഠിക്കാൻ പോയി. അപ്പോൾ അന്ന് ഹൈദരാബാദിലുള്ള ഒരു ഉറുദു മുൻഷിയായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ഈ ഇതിങ്ങനെ പറയുമ്പം ആകപ്പാടെ എൻ്റെ അടുത്തുള്ളത് അറബിയോ അക്ഷരം അറിയാന്ന് പറഞ്ഞിട്ടാണ് ഉറുദുവിൽ ഉറുദു പഠിക്കാൻ പോയത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് മൂപ്പര് കേരളത്തിലെ 5 ഗവൺമെൻറ് കോളേജിൽ ഒറ്റയടിക്ക് ബി എ അറബിക്ക് എടുത്തു, പാസ്സായി. പക്ഷെ അതിനു മുമ്പ് മൂപ്പരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ബ്രണ്ണൻ കോളേജിൽ ബി എ ഉറുദു ആദ്യം സാങ്ഷൻ ചെയ്തു. അപ്പോൾ അവിടെ കോളേജിൽ എങ്ങനെ കയറി കിട്ടണമല്ലോ. കോളേജിൽ പിന്നെ മിനിമം 25 ആൾക്കാർ പിന്നെ വരെ കൊടുക്കാം, അല്ല മാക്സിമം 25 ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാന്നുള്ള നിലയിലാണ് കോഴ്സ് വന്നത്. അപ്പോൾ ഈ അറബിക്ക് വരുമോ ഇല്ലേ എന്നുള്ളത് സംശയത്തിലായിരിക്കും. അതേസമയം ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചേരാനും പറ്റൂല. ആ ഉറുദു മുൻഷിയാണെങ്കിൽ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മൂപ്പര് പറഞ്ഞ് ഞാൻ നിന്നെ സഹായിക്കാൻ ഇതിലിച്ച്. അന്ന് അറബിക്ക് നല്ല ഡിമാൻഡുള്ള കാലമായിരുന്നു. പിന്നീട് അത് അറബിക്ക് വന്നപ്പം അതിലേക്ക്, ആ സമയത്ത് മൂപ്പര് ഇങ്ങനെ പറഞ്ഞു, ഇർഹം മർഹൂം എന്ന് പറയാം, പക്ഷെ ഹിന്ദുക്കളായാൽ ആജഹാസേ എന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേറെ ആരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല, പക്ഷെ ഇതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി. നാം അപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വല്ലദീന മഅഹു, അവർ അദ്ദേഹത്തെ, വല്ലദീന ഒരു കൂട്ടരെയും, മഅഹു അദ്ദേഹത്തിന്, അല്ലദീന ആമനു മഅഹു, മഅഹു അദ്ദേഹത്തിൻ്റെ, അതായത് ഇതുണ്ടല്ലോ, വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു, അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാഹു വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസറുല്ലാഹ് അലാ ഇന്ന നസറുല്ലാഹി ഖരീബ്. അദ്ദേഹവും റസൂലും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരും എന്ന്. അപ്പൊ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്, ഇതെന്താണ് ഇന്നിപ്പോ ഈ ആളുകളൊന്നും വിശ്വസിക്കാത്തത് കൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ ഒന്നും വരാത്തത്? അതായത് ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത്, ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിൽ വരിക, ആ പ്രവാചകന് നേരിട്ട് അള്ളാഹുവിൽ നിന്ന് വഴി ലഭിക്കുകയും ചെയ്യാം, ആ പ്രവാചകന്റെ ജീവിത രീതിയും ആ പ്രവാചകൻ കാണിക്കുന്ന മുഅ്ജിസത്തുകളും ഒക്കെ ജനങ്ങൾ നേരെ കണ്ണുകൊണ്ട് കാണുക, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ മാത്രമാണ് മൊത്തമായിട്ട് പിന്നെ ഈ ശിക്ഷ വരിക. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി പ്രവാചകത്വ പരമ്പര അവസാനിച്ചു. ഇന്ന് ഈ ജീവിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ ഈ ദാവത്ത് നടത്തുന്നവരുണ്ട് എന്നല്ലാതെ ഒരു പ്രവാചകന്റെ സാന്നിധ്യം ഇല്ല. ഇതിനെപ്പറ്റി ഒരു പ്രവാചകൻ ഉള്ള ഒരു സമൂഹത്തിൽ ആ ജനങ്ങൾക്ക് കൺവിൻസ്ഡ് ആകുന്നത് പോലെ ഇന്നത്തെ സമൂഹത്തിൽ അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് പലപ്പോഴും വല്ലാതെ ഈ അക്രമത്തിൻ്റെയും അനീതിയുടെയും ഇതൊക്കെ വരുമ്പം അള്ളാഹുവിൻ്റെ ശിക്ഷ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെയും അത് ശരിക്കും ഇവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ആ ശിക്ഷ വന്നത് എന്ന് ഈ ജനങ്ങൾക്ക് സന്ദേശം നൽകാൻ പറ്റിയ ഒരു ഇൻഫർമേഷനും ആർക്കും ഇല്ല. പലപ്പോഴും വരുന്നത് ഒന്നുകിൽ ഈ ജനങ്ങളുടെ തോന്നിയാസം കാരണമായിരിക്കും, അല്ലെങ്കിൽ ബാക്കി സാധാരണഗതിയിൽ നടക്കുന്ന ചില ഇത് മാത്രം, അല്ലെങ്കിൽ അതൊരു മുന്നറിയിപ്പായിട്ട് ചെറിയ എന്തെങ്കിലും വരിക എന്ന് മാത്രമേ ഉണ്ടാവുന്നു. അതെ അതെ അതെ, നീ അതിലുള്ളായിരിക്കുന്നവരെ അതെ. പിന്നെ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, പടച്ചവനെ എൻ്റെ സമൂഹത്തെ പഴയ കാലത്ത് നീ നശിപ്പിച്ചവരെ പോലെ നശിപ്പിക്കരുത് എന്ന്. അതുപോലെ പിന്നെയും മൂന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് രണ്ടിന് അള്ളാഹു ഉത്തരം നൽകി, ആ രണ്ടാമത്തെ കാര്യം അത് വേറെ ഉണ്ട്, ഒന്നായിട്ട് നശിപ്പിക്കുക, പിന്നെ വേറൊന്ന് അത് തന്നെയാണല്ലോ. അതെ, പിന്നെ മൂന്നാമത്തെ ആ അപ്പൊ രണ്ടെണ്ണം ഭിന്നിപ്പിക്കരുത്, എന്റെ സമുദായത്തെ ഭിന്നിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ മറ്റേ രണ്ടും അല്ല സ്വീകരിച്ചിട്ട് ഇത് പറഞ്ഞു എന്ത് അത് സ്വീകരിക്കൂല എന്ന്. കാരണം എന്താ, അത് നമ്മൾ ചെയ്യേണ്ടതാ, ഭിന്നിക്കാതിരിക്കല് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്ന് പറഞ്ഞാല് കപ്പല്, ഇപ്പൊ അപ്പാടെ കപ്പൽ ഇപ്പൊ ആരോ പറഞ്ഞല്ലോ, കുറക്കാലം വരെ ഈ മറ്റേ ആ ടിപ്പർ ലോറി അടിച്ചിട്ടാണ് ആളുകൾ മരിക്കലും ഇതൊക്കെ, ഇപ്പൊ ഈ കപ്പലും ബോട്ടും. ഫുൽക്ക് എന്താണ്, ഫുൽക്ക് എന്ന് പറഞ്ഞു കപ്പൽ, കപ്പലിന് വേറൊരു വാക്കെന്താണ് സഫീനത്ത്, പിന്നെ ഒന്ന് എന്താണ് ബാഹിറ എന്ന് പറയും, ഈ പുകയെല്ലാം ഇതാക്കിയിട്ട് ബാഹിറ ചെയ്ത്. പക്ഷെ അതെല്ലാം വ്യത്യാസം ഉണ്ടാവും, ചെറിയ ചെറിയ ഇതും വരുത്തും. വലദീനമാഹു ഫിൽ ഫുൽക്കി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതായ ആളുകളെയും ഫിൽ ഫുൽക്കി കപ്പലിൽ, വഅഗ്റഖ്ന നാം മുക്കി എന്നുള്ളത്, മുങ്ങി എന്ന് എങ്ങനെ പറയാം, അല്ല മുക്കല അല്ല മുക്കി, പക്ഷെ അതും ഇതന്നെ ഇൻ ഗമസ എന്ന് പറയും, ഇൻ ഗമസ മുങ്ങ. ഇതെവിടെയാ വരുന്നത് ആരിസ, എവിടെയാ വരുന്നത്? ഉദുവിന്റെ ഫർള് എത്രയാണ് നിങ്ങൾ പറയല്ലേ, ചോദിക്കാം ഉദുവിന്റെ ഫർള് എത്രയാണ്? ആറ്. പിന്നെ വേറെ വല്ല അഭിപ്രായം ഉണ്ടോ? ആറ്, ഷാഫി മദ്ഹബില് ആറ്, മറ്റുള്ളത് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഒന്ന് നിയത്ത്, രണ്ട് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ ഈ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ ഇതുവരെയും ഒരു ചെവിയിൽ നിന്ന് മറ്റേ ചെവി വരെയുള്ള ആ ഇത് കവർ ചെയ്തിട്ട് മുഖം കഴുകുക. മുടി മുളക്കുന്ന സ്ഥലം മുതൽ അങ്ങോട്ടേക്ക്. ഏ അപ്പൊ നിങ്ങളൊക്കെ കുറെ കയറ്റി കഴുകേണ്ടി വരും. കഷണ്ടിയുള്ള ഫ്രണ്ടിൽ കഷണ്ടിയുള്ള കുറച്ച് കയറ്റി കഴുകും. ശരിക്കും പറഞ്ഞ മമ്പിത്തു ചേർന്നാണ് അതിന് ഫിഖിന്റെ കിതാബിൽ മുടി മുളക്കുന്ന നബാത്ത് എന്ന് പറഞ്ഞില്ലേ അവൾ. അപ്പം ഒരാൾ ചോദിച്ചു മുഖം കഴുകണ്ടേ അല്ല മുങ്കൈ കഴുകണ്ടേ? മുങ്കൈ കഴുകലൊക്കെ സുന്നത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പം ഇതില് അതെ നമ്മൾ ഇതൊക്കെ പഠിക്കാൻ പലർക്കും ഇതിനെ പറ്റിയൊന്നും അറിയില്ല. ഇപ്പൊ ഒരാൾ ചോദിച്ചത് പിന്നെ വെള്ളം തീരെ ഇല്ല, കുറച്ചാൾക്കാരുണ്ട് പക്ഷെ ഒന്നും കൊടുക്കാൻ വെള്ളമില്ല, അപ്പൊ ഓരോ പ്രാവശ്യം കഴുകിയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് പ്രാവശ്യം കഴുകല് സുന്നത്താണ്, ഒരു പ്രാവശ്യം കഴുകലാണ് ഫർളായ കാര്യങ്ങൾ. മാത്രമല്ല വേറെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു കുറച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ദൂര സ്ഥലത്ത് എവിടെയെങ്കിലും പോയി അല്പം വെള്ളം മാത്രമേ ഉള്ളൂ, ആ വെള്ളം ഒതുകൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പം അവിടെ തയമ്മം ചെയ്ത് നിർബന്ധമാണ്, അവിടെ തയമ്മം ചെയ്തിട്ട് ഇതാക്കണം. അപ്പം ഈ പിന്നെ നിയത്ത് മുഖം കഴുകുക, കൈ മുട്ടോടുകൂടി, ഇവിടെയാണ് ഈ മുഖത്തിലും ഇതിലും മുഖം കഴുകുന്നതിലും പിന്നെ കൈ നീട്ടിക്കഴുകുകയും വേണം. ഇനെന്താ സാധാരണ, അതായത് പിന്നെ അങ്ങനെ ചെയ്താൽ കുറച്ച് കൂടിയിൽ ചെയ്താൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ പരലോകത്തിൽ അവരെ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന് അറബിയിൽ എന്താ പറയാ, ഉറൻ മുഅജ്ജലി എന്ന് പറയുന്ന ഒരതാണ്. അപ്പൊ അത് ഇത് കഴുകുക. പിന്നെ തല തടവുക, അത് ചിലർ പറയും തല മുഴുവനും തടവണം. ഇപ്പൊ ഷാഫി മദ്ഹബിന്റെ ഇതിൽ അനുസരിച്ചിട്ട് തലയിൽ നിന്ന് അല്പം തടവുക. ചെവി തടകല് സുന്നത്താണ്. അപ്പം നിയത്ത് മുഖം കഴുകുക, കൈ രണ്ട് മുട്ടോടുകൂടി കഴുകുക, തല തടവുക, കാല് നെരിയാണി ഉൾപ്പെടെ തടവുക, പിന്നെ തെർത്തീവായിട്ട് വഴിക്ക് വഴി കൊണ്ടുവരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഏത് ഒരാള് ഒരു കുളത്തിൽ മുങ്ങുക, കുളിക്കാൻ വേണ്ടി കുളത്തിൽ മുങ്ങുമ്പോൾ അതിനാ പറയാ ഇതൻ ഗമസ, ഒരാള് മുങ്ങിയാൽ വെള്ളത്തിൽ മുങ്ങിയാൽ ഒതുവിൻ്റെ നീയത്തോടു കൂടി മുങ്ങിയാൽ എന്തായി മതി, ഒതു ആയി. അപ്പൊ അവിടെ എന്ത് നഷ്ടപ്പെട്ടു, തർത്തീവ് നഷ്ടപ്പെട്ടു. അത് പറയാൻ ഇന്ന് ഗമസ എന്ന വാക്ക് പക്ഷെ പല മറ്റു പല സ്ഥലത്തും അത് ഉപയോഗിക്കുന്നു. ആ ശരിയാവും, ഇല്ല വേണ്ട അവിടെ വേണ്ട ഉണ്ടോ, അല്ല അതെ ഇത് പറയുന്നത് തർത്തീവ് ആവശ്യമില്ലാത്തൊരു സമയം. ഇനി മഴയായിക്കോട്ടെ, അങ്ങനെ മഴ നല്ല കോരിച്ചൊരിയുന്ന മഴയിൽ ഒരാൾ നടന്നു പോവാണ്, അപ്പം നീ എത്ത് വെക്കുകയാണ് ഞാൻ ഓതോട് പറഞ്ഞാൽ അത് മതിയെന്ന്. അല്ല അതിപ്പോൾ നിങ്ങൾ ഇത് പറയുമ്പം ഷാഫി മദ്ഹബിൽ ഫാത്തിഹ ഓതൽ എത്രാമത്തെ ഫർളാണ്? മൂന്നാമത്തെ ഖിബിലക്ക് മുന്നിടല്, നാലാമത്തേത് മസ്ജിദുൽ അഖ്സക്ക് മുന്നിടല്, മൂന്നാമത്തേത് കഴിവുള്ളവൻ നിൽക്കുക, നാലാമത്തേത് ഫാത്തിഹ. നിങ്ങൾ ഈ ഷർത്തും ഫർളും സുന്നത്തും മിക്സായി പോകുന്നു. അപ്പം നാലാമത്തെ മസ്ബൂക്കിന്റെ റക്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? താമസിച്ച് വന്നാൽ ഒരാള് ഫാത്തിഹ ഇമാമ് റുക്കൂയിൽ പോകുന്നതിന്റെ അല്പം മുമ്പ് അല്ലെങ്കിൽ റുക്കൂയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഒരാൾ ഇമാമിന്റെ കൂടെ റുക്കൂയിലേക്ക് എത്തിയാൽ അയാൾക്ക് ആ റക്അത്ത് കിട്ടി. അപ്പൊ അവിടെ എന്ത് പോയി? ഫാത്തിഹ ഒരു ഫർളല്ലേ പോയെ. അതേസമയം വേറെ ഒരു ഇതുണ്ട് താനും എന്ത്, പിന്നെ ഈ ഫാത്തിഹ ഇല്ലാത്തവന് നിസ്കാരം ഇല്ല എന്നുള്ളതുണ്ട്. അപ്പൊ അതെ വഹിച്ചു, ഇയാൾ ഓതിയിട്ടില്ലല്ലോ, അടുത്ത റക്കായത്തിൽ ഓതാനാ? അല്ലല്ല, ആ റക്കായത്തിൽ കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ പക്ഷെ അതിന്റെ വേറെ ഒരു ഇതുണ്ട്, ഇമാമും മൗമുമായിട്ട് നിസ്കരിക്കുമ്പം ഈ ജഹ്റായിട്ട് നിസ്കരിക്കുന്നതിൽ ഹനഫി മദ്ഹബില് മൗമൂമിങ്ങൾ ഫാത്തി ഓതുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെ? അങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസം. അതെ, അതല്ലേ, അത് ഓതുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു, അപ്പൊ നമ്മൾ എവിടുന്ന അത് പോയത്? വാഗറത്തിന നാം മുക്കി അല്ലദീന കദ്ദബു, കളവ് കൂട്ടർ. ബി ആയാത്തിന, തീർച്ചയായും ആണ് നമ്മുടെ ആയത്തുകൾ. ഇന്നഹും, തീർച്ചയായും അവർ. കാനൂ, അവരായിരുന്നു. കൗമൻ, ജനത. അമീൻ, അമീൻ എന്ന് പറഞ്ഞാൽ അബസവത്തവല്ല അഞ്ചാഅഹുൽ ആഴ്മ, അരാന്ധരായ ഒരു ജനതയായിരുന്നു അവർ. ഇവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ചരിത്രം അവസാനിപ്പിച്ച് വളരെ ചെറിയ കാരണം എന്താന്ന് പറഞ്ഞ, അന്ധരായ അൽ അമീൻ, അമീനാണത്. ഹംസ, മീം, യാ, നൂൻ, ഇത് ഐനാണ്. ഐന്, മീം, യാ, നൂൻ, അമീൻ. അപ്പൊ അത് ഈ അക്ഷരത്തിന്റെ വ്യത്യാസം നല്ലോണം ശ്രദ്ധിക്കണം. ഇന്നഹും കാനു കൗമൻ അമീൻ, തീർച്ചയായും അവര് അന്ധരായ ഒരു ജനതയായിരുന്നു. അവിടെ ഓടുക, ഫർറ, ഐനൽ മഫർ. ആയിരിക്കും, എനിക്കറിയില്ല. മറ്റേ ഇറ്റലിന്റെ ഏതൊരു കാറുണ്ട് തോന്നുന്നു.
أعوذ بالله من الشيطان الرجيم
أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم
لقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله
لقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله
فقال يا قوم اعبدوا الله ما لكم من إله غيره
وقال يا قوم اعبدوا الله ما لكم من إله غيره
إني أخاف عليكم عذاب يوم عظيم
إني أخاف عليكم عذاب يوم عظيم
قال الملأ من قومه إنا لنراك في ضلال مبين
قال الملأ من قومه
ولكني رسول من رب العالمين
വളരെ സിമ്പിളാണ് ഈ സൂറത്ത്.